ബാറൂക്ക് ബാബിലോൺ വെച്ച് നേരിയായുടെ പുത്രൻ ബാറൂക്ക് ബാബിലോണിൽ വെച്ച് എഴുതിയ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം. നേരിയ മാസയായുടെയും മാസയ സെദക്കിയായുടെയും സെദക്കിയ ഹസാദിയായുടെയും ഹസാദിയ ഹിൽക്കിയായുടെയും പുത്രനാണ്. അഞ്ചാം വർഷം മാസത്തിന്റെ ഏഴാം ദിവസം കല്ലായ ജെറുസലേം പിടിച്ചടക്കി അഗ്നിക്കിരയാക്കിയപ്പോഴാണ് ഇത് എഴുതുന്നത്. യൂദാ രാജാവായ യഹോയാക്കീമിന്റെ പുത്രൻ യക്കോനിയായും ഈ ഗ്രന്ഥം വായിച്ചു കേൾക്കാനെത്തിയ ജനവും കേൾക്കെ ബാറൂക്ക് ഇത് വായിച്ചു. പ്രഭുക്കന്മാരും രാജാകുമാരന്മാരും ശ്രേഷ്ഠന്മാരും ഉൾപ്പെടെ ബാബിലോണിൽ സൂദ് നദിയുടെ തീരത്ത് വസിച്ചിരുന്ന വലിയവരും ചെറിയവരുമായ എല്ലാ ജനവും കേൾക്കെ ഇത് വായിച്ചു. അപ്പോൾ അവർ വിലപിക്കുകയും ഉപവസിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഓരോരുത്തരും കഴിവിനനുസരിച്ച് കൊടുത്ത പണം അവർ ശേഖരിച്ചു. അവർ അത് ശല്ലൂമിന്റെ മകനായ ഹിൽക്കിയായുടെ മകനും പ്രധാന പുരോഹിതനുമായ യഹോയാക്കീമിനും അവനോടൊത്ത് ജെറുസലേമിലുണ്ടായിരുന്ന പുരോഹിതന്മാർക്കും ജനങ്ങൾക്കുമായി അയച്ചു കൊടുത്തു. അതേസമയം ബാറൂഖ് സീവാൻ മാസം പത്താം ദിവസം യൂദാ ദേശത്തേക്ക് തിരികെ കൊണ്ടുപോകാനായി ദൈവാലയത്തിൽ നിന്ന് കൊള്ള ചെയ്യപ്പെട്ട മാസങ്ങളുണ്ട്. യൂദാ രാജാവായ ജോസിയായുടെ മകൻ സെദക്കിയ നിർമ്മിച്ച വെള്ളിപാത്രങ്ങളായിരുന്നു അവ. ബാബിലോൺ രാജാവുമായ നബുക്കദ്നേസർ യാക്കോണിയായും രാജകുമാരന്മാരെയും ലോഹപ്പണിക്കാരെയും കുലീനരെയും ദേശത്തെ ജനങ്ങളെയും ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയതിനു ശേഷമാണ് ഈ പാത്രങ്ങൾ സെദക്കിയ നിർമ്മിച്ചത്. അവർ പറഞ്ഞു, ഇതോടൊപ്പം ഞങ്ങൾ നിങ്ങൾക്ക് പണവും അയക്കുന്നു. ഈ പണം കൊണ്ട് ദഹനബലിക്കും പാപപരിഹാര ബലിക്കും ധാന്യബലിക്കും വസ്തുക്കളും സുഗന്ധദ്രവ്യവും വാങ്ങി നമ്മുടെ ദൈവമായ കർത്താവിന്റെ ബലിപീഠത്തിൽ തന്നെ അർപ്പിക്കണം. ബാബിലോൺ രാജാവായ നെബുക്കദ്നേസറിന്റെയും അവന്റെ പുത്രൻ ബൽശാസറിന്റെയും ആയുസ്സിനു വേണ്ടിയും അവരുടെ ഐഹിക ജീവിതം സ്വർഗീയ ജീവിതം പോലെയാകുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുവിൻ. ബാബിലോൺ രാജാവായ നെബുക്കദ്നേസറിന്റെയും അവന്റെ മകൻ ബൽശാസറിന്റെയും സംരക്ഷണത്തിൽ ജീവിച്ച് അവരെ ദീർഘകാലം സേവിക്കുന്നതിനും അവരുടെ സംപ്രീതി നേടുന്നതിനുമായി കർത്താവ് ഞങ്ങൾക്ക് ശക്തിയും കണ്ണുകൾക്ക് പ്രകാശവും നൽകും. ഞങ്ങളുടെ ദൈവമായ കർത്താവിനെതിരെ ഞങ്ങൾ പാപം ചെയ്തു. അവിടുത്തെ കോപവും ക്രോധവും ഞങ്ങളിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തേക്ക് പ്രാർത്ഥിക്കുവൻ. ഉത്സവ ദിവസങ്ങളിലും നിർദ്ദിഷ്ട കാലങ്ങളിലും കർത്താവിന്റെ ആലയത്തിൽ വെച്ചാൽ നിങ്ങൾ ഏറ്റുപറയുന്നതിന് വേണ്ടി ഞങ്ങൾ അയച്ചു തരുന്ന ഈ പുസ്തകം വായിക്കണം. നിങ്ങൾ പറയണം, നീതി നമ്മുടെ കർത്താവിന്റേതാണ്. യൂദായിലെ ജനവും ജെറുസലേം നിവാസികളും നമ്മുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പിതാക്കന്മാരും ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും ഇന്നുവരെ ലജ്ജിതരാണ്. എന്തെന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ അവിടുത്തെ അനുസരിച്ചില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രദ്ധിക്കുകയോ അവിടുന്ന് നൽകിയ കൽപ്പനകൾ അനുസരിക്കുകയോ ചെയ്തില്ല. ഈജിപ്ത് ദേശത്ത് നിന്ന് ഞങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടുവന്ന നാൾ മുതൽ ഇന്ന് വരെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ അനുസരിക്കാത്തവരും അവിടുത്തെ തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തിന് അവകാശികളാക്കാൻ വേണ്ടി ഞങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്ത് ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ തന്റെ ദാസനായ മോശ വഴി കർത്താവിനെ ചെയ്ത ശാപങ്ങളും അനർത്ഥങ്ങളും ഇന്നും ഞങ്ങളുടെ മേലുണ്ട്. ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളുടെ അടുത്തിലേക്ക് അയച്ച പ്രവാചകന്മാർ അറിയിച്ച അവിടുത്തെ വചനം ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. എന്നാൽ അന്യദേവന്മാരെ സേവിച്ചും ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ദൃഷ്ടിയിൽ തിന്മയായ പ്രവർത്തിച്ചും ഞങ്ങൾ തന്നിഷ്ടം പോലെ നടന്നു. അതിനാൽ ഞങ്ങൾക്കെതിരെ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ ന്യായാധിപന്മാർക്കും രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും ഇസ്രായേലിലെയും യൂദായിലെയും ജനത്തിനും എതിരെ കർത്താവ് അരുളിച്ചെയ്ത വാക്കുകൾ അവിടെ നിന്ന് നിറവേറ്റി. മോശയുടെ നിയമത്തിൽ എഴുതിയിരിക്കുന്നതിന് അനുസൃതമായി ജെറുസലേമിനോട് അവിടെ നിന്ന് പ്രവർത്തിച്ചതുപോലെ ആകാശത്തിന് ചെയ്ത മറ്റെങ്ങും സംഭവിച്ചിട്ടില്ല. ഒരുവൻ തന്റെ പുത്രന്റെയും മറ്റൊരുവൻ തന്റെ പുത്രരുടെയും മാംസം ഭക്ഷിക്കുമെന്ന് ഞങ്ങളെ കുറിച്ച് അതിൽ എഴുതിയിരിക്കും. ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് അവിടുന്ന് ഞങ്ങളെ അധീനരാക്കുകയും സമീപവാസികളായ ജനങ്ങളുടെ ഇടയിൽ ഞങ്ങളെ ചിതറിക്കുകയും ചെയ്തു. ഞങ്ങൾ അവരുടെ പരിഹാസത്തിന് നിന്ദയ്ക്കും പാത്രമായി. ഞങ്ങൾ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രദ്ധിക്കാതെ ഞങ്ങൾ അവിടുത്തേക്കെതിരായി പാപം ചെയ്തതിനാൽ ഉന്നതി പ്രാപിക്കാതെ നിലംപറ്റി. നീതി ഞങ്ങളുടെ ദൈവമായ കർത്താവിനുള്ളതാണ്. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ ഈ നാളുടെ ലജ്ജിതരാണ്. ഞങ്ങളുടെ മേൽ വരുത്തുമെന്ന് കർത്താവ് അരുളിച്ചെയ്ത അനർത്ഥങ്ങൾ ഞങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു. എന്നിട്ടും ഞങ്ങൾ ഞങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ വിചാരങ്ങളിൽ നിന്ന് തിരിഞ്ഞ് കർത്താവിന്റെ പ്രീതിക്കായി യാചിച്ചില്ല. കർത്താവ് അനർത്ഥങ്ങൾ ഒരുക്കി ഞങ്ങളുടെ മേൽ വരുത്തി ഞങ്ങളോട് ചെയ്യാൻ അവിടുന്ന് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് നീതിമാനാണ്. എന്നിട്ടും ഞങ്ങൾ അവിടുത്തെ സ്ഥലം ശ്രമിക്കുകയോ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ചട്ടങ്ങൾ അനുസരിക്കാൻ കൂട്ടാക്കുകയോ ചെയ്തില്ല. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, അങ്ങ് കരുത്തിട്ട കരത്താലും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും മഹാശക്തിയാലും നീട്ടിയ ഭുജത്താലും അവിടുത്തെ ജനത്തെ ഈജിപ്ത് ദേശത്ത് നിന്ന് മോചിക്കുകയും അങ്ങനെ അങ്ങേക്ക് ഇന്നും നിലനിൽക്കുന്ന ഒരു നാമം നേടുകയും ചെയ്തു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ അധർമ്മം പ്രവർത്തിച്ചു, അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ചു, അങ്ങ് ഞങ്ങളെ ജനതകളുടെ ഇടയിൽ ചിതറിച്ചു. ഞങ്ങൾ കുറച്ചു പേർ മാത്രമേ അവശേഷിച്ചുള്ളൂ. അങ്ങയുടെ കോപം പിൻവലിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രദ്ധിക്കണമേ. അങ്ങയെ പ്രതി ഞങ്ങളെ രക്ഷിക്കണമേ. പ്രവാസത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയവർക്ക് ഞങ്ങളോട് പ്രീതി തോന്നാൻ ഇടയാക്കണമേ. അങ്ങനെ അവിടുന്ന് ഞങ്ങളുടെ ദൈവമായ കർത്താവാണെന്ന് ഭൂമി മുഴുവൻ അറിയട്ടെ. എന്തെന്നാൽ ഇസ്രായേലും അവന്റെ സന്തതികളും അവിടുത്തെ നാമത്തിലാണ് അറിയപ്പെടുന്നത്. കർത്താവെ, അങ്ങയുടെ വിശുദ്ധ വാസ സ്ഥലത്ത് ഞങ്ങളെ കടാക്ഷിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. കർത്താവെ, ചെവിചായച്ച് കേൾക്കണമേ. കർത്താവെ, കണ്ണു തുറന്ന് കാണണമേ. ശരീരത്തിൽ നിന്ന് പ്രാണൻ വേർപെട്ട് മരിച്ചു പാതാളത്തിൽ കിടക്കുന്നവർ കർത്താവിനെ ബോധപ്പെടുത്തുകയോ നീതിമാനെന്ന് പ്രഘോഷിക്കുകയോ ചെയ്യുകയില്ല. എന്നാൽ കർത്താവെ, വലിയ ദുഃഖം അനുഭവിക്കുന്നവനും ക്ഷീണിച്ച് പുലിഞ്ഞു നടക്കുന്നവനും വിശന്ന് പൊരിഞ്ഞ് കണ്ണു മങ്ങിയവനും അങ്ങയെ ബോധപ്പെടുത്തും, അങ്ങയുടെ നീതി പ്രഘോഷിക്കും. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങളുടെ പിതാക്കന്മാരുടെയോ രാജാക്കന്മാരുടെയോ നീതിയാലല്ല ഞങ്ങൾ അങ്ങയുടെ കാരണം യാചിക്കുന്നത്. അങ്ങയുടെ ദാസന്മാരായ പ്രവാചകന്മാർ വഴി മുൻകൂട്ടി അറിയിച്ചതുപോലെ അവിടുന്ന് ഞങ്ങളുടെ നേരെ ഉഗ്രകോപം വർദ്ധിച്ചിരിക്കുന്നു. അവർ പറഞ്ഞു, കർത്താവ് ചെയ്യുന്നു, നിങ്ങൾ കഴുത്ത് കുനിച്ച് ബാബിലോൺ രാജാവിനെ സേവിച്ചാൽ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ദേശത്ത് നിങ്ങൾ വസിക്കും. എന്നാൽ നിങ്ങൾ കർത്താവിന്റെ വാക്ക് ശ്രവിക്കാതെയും ബാബിലോൺ രാജാവിനെ സേവിക്കാതെയും ഇരുന്നാൽ യൂദാ നഗരങ്ങളിൽ നിന്ന് ജെറുസലേമിന്റെ പരിസരങ്ങളിൽ നിന്നും ആഹ്ലാദത്തിന്റെയും ഉല്ലാസത്തിന്റെയും ആരവും മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരവും ഞാൻ ഇല്ലാതാക്കും. ആരെയും അവശേഷിപ്പിക്കാതെ ദേശം മുഴുവൻ ഞാൻ ബുദ്ധിച്ചിന വചനമാക്കും. ബാബിലോൺ രാജാവിനെ സേവിക്കുക എന്ന അങ്ങയുടെ കൽപ്പന ഞങ്ങൾ അനുസരിച്ചില്ല. അതിനാൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെയും രാജാക്കന്മാരുടെയും അസ്ഥികൾ അവരുടെ ശവക്കുഴിയിൽ നിന്ന് പുറത്തെടുക്കുമെന്ന് അങ്ങയുടെ ദാസന്മാരായ പ്രവാചകന്മാർ വഴി അറിയിച്ചിരുന്നത് അങ്ങ് നിറവേറ്റി. ഇതാ, അവ പകലിന്റെ ചൂടും രാത്രിയുടെ മഞ്ഞും ഏറ്റുകിടക്കുന്നു. അവർ ക്ഷാമവും വാളും പകർച്ചവ്യാധികളും കൊണ്ടുള്ള കഠിന യാതനകളാണ് നശിച്ചു. അങ്ങയുടെ നാമത്തിൽ അറിയപ്പെടുന്ന ആലയം ഇസ്രായേൽ ഭവനത്തിന്റെയും യൂദാ ഭവനത്തിന്റെയും ദുഷ്ടതയാണ് അങ്ങ് ഇന്നത്തെ നിലയിലാക്കി. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, എന്നിട്ടും അങ്ങ് അനന്തമായ കാരുണ്യവും ആർദ്രതയും ഞങ്ങളോട് കാണിച്ചു. എന്തെന്നാൽ ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ വെച്ച് അങ്ങയുടെ നിയമം രേഖപ്പെടുത്താൻ അങ്ങയുടെ ദാസനായ മോശയോട് കൽപ്പിച്ച ദിവസം അവൻ വഴി അങ്ങ് ഇപ്രകാരം അരുളിച്ചെയ്തു, നിങ്ങൾ എന്റെ സ്വരം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഞാൻ ജനതകളുടെ ഇടയിൽ ചിതറിക്കുന്ന അസംഖ്യമായി ഈ ജനതയിൽ ഒരു ചെറിയ ഗണം മാത്രമേ അവശേഷിക്കൂ. ദുശാഠ്യക്കാരായ അവർ എന്നെ അനുസരിക്കുകയില്ലെന്ന് എനിക്കറിയാം. എന്നാൽ പ്രവാസ ദേശത്ത് അവർക്കും മനപരിവർത്തനം ഉണ്ടാക്കും. ഞാനാണ് അവരുടെ ദൈവമായ കർത്താവ് എന്നവർ അറിയും. അനുസരിക്കുന്ന ഹൃദയവും ശ്രവിക്കുന്ന ചെവികളും ഞാൻ അവർക്ക് നൽകും. അരിമത്തത്തിന്റെ നാട്ടിൽ വെച്ച് അവർ എന്നെ പുകഴ്ത്തുകയും എന്റെ നാമത്തെ അനുസ്മരിക്കുകയും ചെയ്യും. ദുശാഠ്യത്തിൽ നിന്നും ദുഷ്പ്രവൃത്തിയിൽ നിന്നും അവർ പിന്തിരിയും. എന്തെന്നാൽ കർത്താവിന്റെ മുമ്പിൽ പാപം ചെയ്ത പിതാക്കന്മാരുടെ ഗതി അവർ ഓർക്കും. അവരുടെ പിതാക്കന്മാരായ അബ്രഹാം അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ഞാൻ അവരെ വീണ്ടും കൊണ്ടുവരും. അവർ അവരെ വാഴും, ഞാൻ അവരെ വർദ്ധിപ്പിക്കും. അവരുടെ എണ്ണം കുറയുകയില്ല. ഞാൻ അവരുടെ ദൈവവും അവരുടെ ജനവുമായിരിക്കാൻ ഞാൻ അവരുമായി ഒരു ശാശ്വത ഉടമ്പടി ഉണ്ടാക്കും. ഞാൻ അവർക്ക് നൽകിയിരിക്കുന്ന ദേശത്ത് മേന്മേൽ അവരെ ബഹിഷ്കരിക്കുകയില്ല. സർവശക്തനായ കർത്താവേ, ഇസ്രായേലിന്റെ ദൈവമേ, ദുഃഖിതമായ ആത്മാവും തളർന്ന ഹൃദയവും ഇതാ അങ്ങയോട് നിന്ന് വിളിക്കുന്നു. കർത്താവേ, ശ്രദ്ധിക്കണമേ, കരുണ തോന്നണമേ. ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ പാപം ചെയ്തിരിക്കുന്നു. അങ്ങ് എന്നേക്കും സിംഹാസനസ്ഥനാണ്, ഞങ്ങളോ എന്നേക്കുമായി നശിക്കുന്നു. സർവശക്തനായ കർത്താവേ, ഇസ്രായേലിന്റെ ദൈവമേ, ഇസ്രായേലിലെ മരണത്തിന് ഒഴിഞ്ഞിട്ടവരുടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രദ്ധിക്കാതെ അവിടുത്തെ മുൻപിൽ പാപം ചെയ്യുകയും അങ്ങനെ ഞങ്ങളുടെ മേൽ അനർത്ഥം വരുത്തി വെക്കുകയും ചെയ്തവരുടെ മക്കളുടെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. ജനങ്ങളുടെ പിതാക്കന്മാരുടെ അപരാധങ്ങൾ ഓർക്കാതെ അങ്ങയുടെ നാമത്തെയും ശക്തിയെയും ഇപ്പോൾ സ്മരിക്കണമേ. എന്തെന്നാൽ അങ്ങാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവ്. കർത്താവെ, ഞങ്ങെ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കും. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നതിനായി അങ്ങയെ കുറിച്ചുള്ള ഭയം ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചു. അങ്ങയുടെ മുമ്പിൽ പാപം ചെയ്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ ഞങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഉപേക്ഷിച്ചിരിക്കുന്നതിനാൽ ഞങ്ങളുടെ പ്രവാസത്തിൽ ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തും. ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ച് ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ നിമിത്തം ഞങ്ങൾ നിന്നും ശാപവും ശിക്ഷയും ഏറ്റുകൊണ്ട് അങ്ങ് ഞങ്ങളെ ചിതറിച്ചു കളഞ്ഞ ഇടങ്ങളിൽ ഇതാ ഞങ്ങൾ ഇന്നും പ്രവാസികളായി കഴിയുന്നു. ഇസ്രായേലെ, ജീവന്റെ കൽപ്പനകൾ കേൾക്കുക, ശ്രദ്ധാപൂർവ്വം ജ്ഞാനമാർജിക്കുക. ഇസ്രായേലെ, നീ ശത്രുരാജിക്കപ്പെടാൻ എന്താണ് കാരണം? വിദേശത്ത് വെച്ച് വാർദ്ധക്യം പ്രാപിക്കുന്നത് എന്തുകൊണ്ട്? മുഴുവന്മാരോടൊപ്പം അശുദ്ധനാകാൻ കാരണമെന്ത്? പാതാളത്തിൽ പതിക്കുന്നവരോടൊപ്പം നീ ഗണിക്കപ്പെടുന്നത് എന്തുകൊണ്ട്? ജ്ഞാനത്തിന്റെ ഉറവിടം നീ പരിശോധിച്ചു. ദൈവത്തിന്റെ മാർഗത്തിൽ ധരിച്ചിരുന്നെങ്കിൽ നീ എന്നേ സമാധാനത്തിൽ വസിക്കുമായിരുന്നു. ജ്ഞാനവും ശക്തിയും വിവേകവും എവിടെയുണ്ടെന്ന് അറിയുക. ദീർഘായുസ്സും ജീവനും സമാധാനവും കണ്ണുകൾക്ക് പ്രകാശവും എവിടെയുണ്ടെന്നപ്പോൾ നീ ഗ്രഹിക്കുന്നു. അവളുടെ നികേതനമാരാണ് കണ്ടെത്തിയത്? ആരവളുടെ തലവറയിൽ പ്രവേശിച്ചിട്ടുണ്ട്? ജനതകളുടെ രാജാക്കന്മാർ എവിടെ? ഭൂമിയിലെ മൃഗങ്ങളെ ഭരിക്കുന്നവരെവിടെ? ആകാശത്തിലെ പക്ഷികളെ കൊണ്ട് വിനോദിക്കുന്നവർ എവിടെ? എത്ര കിട്ടിയാലും മതിവരാത്ത സ്വർണത്തിലും വെള്ളിയിലും വിശ്വാസം അർപ്പിച്ച് അത് സംഭരിച്ചു വെക്കുന്നവരെവിടെ? പണം നേടാൻ ആസ്തി പോണ്ട് അതിലേക്ക് അധ്വാനിക്കുന്നവരെവിടെ? അവർ അപ്രത്യക്ഷരായി പാതാളത്തിൽ നിബദ്ധിച്ചു. അവരുടെ സ്ഥാനത്ത് മറ്റുള്ളവർ വന്നിരിക്കുന്നു. പുതുതലമുറ പകൽ വെളിച്ചം കാണുകയും ഭൂമിയിൽ വസിക്കുകയും ചെയ്തു. എന്നാൽ അറിവിലേക്കുള്ള മാർഗം അവർ പഠിച്ചില്ല. അവളുടെ പാതകൾ മനസ്സിലാക്കിയില്ല. അവളുടെ കരസ്ഥമാക്കിയുമില്ല. അവരുടെ പുത്രന്മാർ അവളുടെ പാതയിൽ നിന്ന് വ്യതിചലിച്ചില്ല. അകന്നു പോയി. കാനാനിൽ അവളെ പറ്റി കേട്ടിട്ടില്ല. തേമാനിൽ അവളെ കണ്ടിട്ടില്ല. ഭൂമിയിൽ ജ്ഞാനം അന്വേഷിക്കുന്ന ഹാഗാറിന്റെ പുത്രന്മാരോ മിദ്യാനിലെയും തേമാറിലെയും വ്യാപാരികളോ ജ്ഞാനാന്വേഷികളോ കപചമിക്കുന്നവരോ ജ്ഞാനത്തിലേക്കുള്ള മാർഗം മനസ്സിലാക്കിയിട്ടില്ല. അവളുടെ പാതകളെ കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. ഇസ്രായേലിലെ ദൈവത്തിന്റെ ആലയം എത്ര വലുതാണ്! അവിടുത്തെ ദേശം വിസ്തൃതമാണ്. അത് വിസ്തൃതവും അതിരറ്റതുമാണ്, ഉന്നതവും അപരിമയവുമാണ്. പണ്ട് മുതലേ പ്രശസ്തരായ മല്ലന്മാരും അധികായന്മാരും യുദ്ധവിദഗ്ധന്മാരും അവിടെ ജനിച്ചു. ദൈവം അവരെ തിരഞ്ഞെടുത്തില്ല. അറിവിന്റെ മാർഗം കാണിച്ചു കൊടുത്തില്ല. ജ്ഞാനമില്ലാതിരുന്നതിനാൽ അവർ നശിച്ചു. അവരുടെ പോഷത്വ നിമിത്തം അവർ നശിച്ചു. ആരാണ് സ്വർഗത്തിൽ കയറി അവരെ പിടിച്ച് മേഘത്തിൽ നിന്ന് താഴെ കൊണ്ടുവരുന്നത്? സമുദ്രം കടന്ന് അവളെ കണ്ടുപിടിച്ചതാര്? കനി സ്വർണം കൊടുത്ത് അവളെ വാങ്ങും. അവളുടെ അടുത്തേക്കുള്ള മാർഗം ആർക്കും അറിവില്ല. ആ മാർഗത്തെ കുറിച്ച് ചിന്തിക്കുന്നു. എന്നാരെല്ലാം അറിയുന്നു എന്നറിയുന്നു. അവിടുന്ന് അവളെ തന്റെ അറിവ് കൊണ്ടെത്തി. എന്നേക്കും മായ്പമെ സ്ഥാപിച്ചത് നാൽക്കാലികളെ കൊണ്ട് നിറച്ചു. അവിടെ പ്രകാശം അയക്കുന്നു, അത് പോകുന്നു. അവിടുന്ന് വെളിച്ചും ഭയത്തോടുകൂടി അതനുസരിച്ചു. ദൈവമേ ചോദ്യമാകുന്നു, സാധിക്കുമോ?
പരിശുദ്ധനവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനെ പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നവരങ്ങളിൽ സ്തുതി. പ്രിയക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് ഭദ്രാശ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ച നടത്തിവരുന്ന ഈ അനുഗ്രഹീതമായ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ സാദരം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന അനുഗ്രഹിക്കുകയും ഒരു കുറവും കൂടാതെ നടത്തിക്കൊണ്ടു പോകുന്ന ദൈവത്തിന്റെ വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഇതിന് സജീവമായ നേതൃത്വം കൊടുക്കുന്ന ഭദ്രാശ്രമത്ര പോലത്തെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. തിരുവചന ശുശ്രൂഷ നിർവഹിക്കാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്നത് തിരുവനന്തപുരം ഭദ്രാശ്രമത്തിന്റെ മെത്ര പോലത്തെ ആയിരിക്കുന്ന അഭിയന്യ ഡോക്ടർ ഗബ്രിയ മാൽഗിരി ഗുരുസുമനസാണ്. തിരുവനന്തപുരത്തിന്റെ സാന്നിധ്യം ഈ പ്രാർത്ഥന കൂട്ടായ്മയില് ഉണ്ട്. അരമനയിലാണ് ഇരുന്നുകൊണ്ടാണ് അഭിയന്യ തിരുമനസ്സുകൊണ്ട് തിരുവചന ശുശ്രൂഷ നിർവഹിക്കുന്നത്. പല അവസരങ്ങളിലും തിരുമേനിയുടെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ഉണ്ടായിട്ടുണ്ട്. വളരെ സ്നേഹത്തോട് അഭിയുന്ന തിരുമനസിനെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന എല്ലാ വന്നീ വൈദികരെയും വളരെ സ്നേഹാദരവോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. ഗ്രാസനത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന ശ്രദ്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോഴെ പാഠപുസ്തകത്തിലെ 229 ഗീതം ചേർന്ന് ദൈവസ്ഥാനത്തിൽ സമർപ്പിക്കാം. നന്ദിയാൽ എന്നുള്ള ചിങ്ങുകയാൽ സ്തോത്രത്തിൽ പല്ലവി പാടി. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ജീവിതം ദൈവത്തിന്റെ കൃപകളെ അനുസ്യൂതം അനുഭവിച്ച് വിസ്മരിച്ചു പോകുന്നവരായിട്ടല്ല. ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ആരാധിക്കുവാൻ തക്കവണ്ണം അവന്റെ ആലയത്തിൽ ഒരുമിച്ച് കൂടുന്നതാണ്. നമ്മുടെ വിളി തന്നെ ദൈവിക ആരാധനയുടെ പൂർണ്ണതയാണെന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് അർത്ഥപൂർണമായി തീരുന്നത്. ഹൃദയത്തിന്റെ അഗാധതലത്തിൽ നിന്നും ഹല്ലെലൂയ പാടത്തക്കവണ്ണം നമ്മുടെ മനസ്സുകളെയും ശരീരങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമുക്ക് ചേർന്ന് 229 ഗാനം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം.
ഗോത്രത്തിൻ പല്ലവി പാടിടും ഞാൻ, എന്നാമില്ല പാവകൾക്കി എണ്ണി തൂരി പാടിടും ഞാൻ, ഹല്ലേലൂയ പാടിടും ഞാൻ, യേശുവിൻ്റെ സന്നിധി ഉന്നവനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം ആരാധിക്കും. ഉന്നവനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം ഭാരങ്ങളേറിയിടുമ്പോ ആർത്തനായുള്ളങ്കിടുമ്പോ ആവൽ തീർത്താനന്ദേയോ ആശ്വാസദായകനേ ദുബാരൻ അവൻ്റെ ഭാരങ്ങളേറിയിടുമ്പോ ആർത്ത ീടുമ്പോൾ അവൾ തീർത്താനന്ദേയോ ആശ്വാസദായകനേ ദുബാരൻ ഹല്ലേലൂയ പാടിടും ഞാൻ, യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം ആത്മാവിലും സത്യത്തിലും നിത്യകാലം കർത്താവറിയാതെയില്ലായെന്നൻ ജീവിതയാത്രയിൽ ചൊല്ലുവാനാ നേരിടും ചോദന വേണവേ പോലീടും ഞാൻ കർത്താവറിയാതെയില്ലായെന്നൻ ജീവിതയാത്രയിൽ ചൊല്ലുവാനാ നേരിടും ചോദന വേളകളിൽ നീ കൂമോക്കേകി പോലീടും ഞാൻ ഹല്ലേലൂയ പാടിടും ഞാൻ, യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും. ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം മരണപാദങ്ങളുയർന്നേരം ചരണം തന്നെരികിൽ തൻ ചിറകിൻ മീതേ മൃത്യുവൻ നോയർത്തായി ചൂതാതൻ പാറാതെ ലോകൻ ചാരയുണ്ട് മരണപാശങ്ങളുയർന്ന നേരം ശരണം തന്നരികിൽ തൻ ചിറകിൻ മീരെ മൃത്യുവൻ നോയർത്തായി ചൂതാതൻ മാറാതെ എന്തോ മൻചാരയുണ്ട് ഹല്ലേലൂയ പാടിയിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം ആരാധിക്കും ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം
പ്രാർത്ഥിക്കാം.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന പുരവാരായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി.
പരിപാലിക്കുന്നവരാകുന്നു
ദൈവമേ, നീ പരിശുദ്ധനാവുന്നു,
ഞങ്ങളോട് ചേർക്കണമേ.
ദൈവമേ, നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു, മണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കർണം ചെയ്യണമേ.
ദൈവമേ, നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു, മണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി തുടങ്ങിയപ്പെട്ടവനെ, ഞങ്ങളോട് കർണം ചെയ്യണമേ.
ജാടകർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്വർഗസ്വനായ ഞങ്ങളുടെ
പിതാവേ, ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചത് പോലെ ഞങ്ങളെല്ലാം പാപങ്ങളിൽ ഞങ്ങളെ ഓർമ്മിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുത്, ഞങ്ങളെ രക്ഷിക്കൊള്ളണമേ. വാഴ്ത്തപ്പെട്ടവനാകുന്നു മറിയമേ, ബ്രാൻഡി അമ്മയും ബാബുലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ
മനസ്സിലേക്കും ദൈവമേ, നീനോട് ചെയ്തിട്ടുള്ള പല കൃപകൾക്കും വേണ്ടി ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ അയോഗ്യനെങ്കിലും നിന്നോടുള്ള സ്നേഹവും ഭയഭക്തിയും എനിക്ക് തരണമെന്ന് നിന്നോട് ഞാൻ യാചിക്കുന്നു. എന്റെ ജീവന് ഗുണവും നിന്റെ കർത്തൃത്വത്തിന് ഇഷ്ടവുമായിരിക്കുന്ന പ്രകാരം എന്നോട് പ്രവർത്തിക്കണമേ. നിന്റെ നല്ല തിരുവിശപ്രകാരം എന്നെ നടത്തണമേ. എല്ലായ്പ്പോഴും നിന്റെ തിരുവിശം എന്നെ നിവർത്തിക്കപ്പെടുമാറാകണമേ. കർത്താവായ ശ്രമിക്കുക, എല്ലാ മനുഷ്യരെക്കാൾ അധികമായിട്ടും എല്ലാവരെ പോലെയും നിന്റെ തിരുമുമ്പാകെയും ഞാൻ പാപിയാകുന്നു എന്നിട്ട് പറഞ്ഞുകൊണ്ട് എന്റെ പാപങ്ങൾക്ക് മോചനം നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. നീ കരുണയുള്ള ദൈവമാകുന്നുവല്ലോ. ഞാൻ ജനിച്ചത് മുതൽ ഇതുവരെയും നിന്നോട് മനുഷ്യോട് ചെയ്തിട്ടുള്ള സാർ അകൃത്യങ്ങളും എന്നോട് നീ മോചിക്കണമേ. നീ കാരുണ്യവാനാകുകൊണ്ട് എന്നോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും മോചനം നൽകണമേ. നീ കരുണയുടെ കടലാകുന്നുവെന്നും ഞങ്ങളുടെ പാപം നിന്റെ മഹാസമുദ്രത്തിൽ ഒരു തുള്ളിച്ചെളി പോലെ ആയിരിക്കുന്നുവെന്നും ഒരു തുള്ളിച്ചെളി മഹാസമുദ്രത്തെ കലക്കുവാൻ കഴിയുന്നതല്ലെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ആകയാൽ ദൈവമേ, നിന്റെ കൃതിയൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണ ബഹുത്വത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ അന്യായത്തിൽ നിന്ന് എന്നെ നന്നായി കഴുകി എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വെടിപ്പാക്കണമേ. എന്നാൽ എന്റെ അതിക്രമണം ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ വിരിക്കുന്നു. കർത്താവായ ശ്രമിക്കുക, എന്നെ പോലെയുള്ള ദുഷ്ടന്മാർക്കും പാപികൾക്കും ഒരുക്കപ്പെട്ടിരിക്കുന്ന അഗ്നിനരകത്തിൽ നിന്നും അതിവേദനകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. അവരുടെ അഗ്നി കടാതെയും പുഴുചാകാതെ ഇരിക്കുന്നുവല്ലോ. പരലോകത്തിൽ നിന്ന് ഇഷ്ടം പ്രവർത്തിക്കുന്നവർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന പരമാനന്ദത്തിനും ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കി വെച്ചിട്ടുള്ളതിനെ കണ്ടു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യഹൃദയങ്ങളിൽ കയറിയിട്ടുമില്ല. യുഗക്കാരെയും വേശ്യാസ്ത്രീകളെയും സ്വല്പനേരം കൊണ്ട് നീ നിസ്വരാക്കിത്തീർത്ത് നിനക്ക് ആയിരം ആയിരങ്ങളാലും പതിനായിരം പത്തതിനായിരങ്ങളാലും ഉള്ള പാപങ്ങളെ സ്വല്പനേരം കൊണ്ട് മോചിപ്പാൻ ഒരു പ്രയാസവുമില്ലല്ലോ. ആയതുകൊണ്ട് നിന്റെ ജനകനായ പിതാവിന്റെ സ്നേഹത്തെ പ്രതിയും നിന്റെ അടുക്കൽ ധൈര്യത്തോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിനെ പ്രതിയും നിന്റെ സകല പരിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെ പ്രതിയും അയോഗ്യരായ ഞങ്ങളുടെ മഹാപാപങ്ങൾക്കും കഠിന കുറ്റങ്ങൾക്കും പാപപരിഹാരം വരുത്തണമേ. നീ കാരുണ്യവാനും മഹാകൃപയുള്ളവനും ഞങ്ങളുടെ ജീവന് വേണ്ടി ഉത്സാഹിക്കുന്നവനുമാകുന്നുവല്ലോ. കർത്താവായ യേശുമസീഹ നീ സൃഷ്ടിച്ചിട്ടുള്ളതും സൃഷ്ടിക്കുന്നതുമായ സകലത്തിൽ നിന്നും നിനക്കും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ അയച്ച പിതാവിനും നിന്റെ പരിശുദ്ധായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതി വന്നതിന് യോഗ്യമാകുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ.
പ്രിയ ദൈവത്തിന്റെ ധന്യനാമത്തിന്റെ മാസം ഉണ്ടായിരിക്കട്ടെ. അസീന്യ തിരുമേനി, ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവ് വിശ്വാസികളെ, ഈ അനുഗ്രഹീതമായ പ്രസാദത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഒരിക്കൽ കൂടി നമുക്ക് ഒന്നിച്ചു കൂടുവാനും പ്രാർത്ഥിക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനും എല്ലാം നൽകിയിരിക്കുന്ന അവസരത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പെരുന്നാൾ കൊണ്ടാടുവാനൊക്കെ വന്ന സഭ ഒരുങ്ങുന്ന കാലഘട്ടമാണല്ലോ. മലങ്കര സഭയിൽ, മലങ്കര സഭ മക്കൾ ഉള്ള എല്ലാ സ്ഥലങ്ങളിലും ആ വിശുദ്ധന്റെ പെരുന്നാൾ നിഷ്ഠയോടുകൂടി അനുഷ്ഠിക്കുവാനൊക്കെ വണ്ണമുള്ള ക്രമീകരണങ്ങൾ നടക്കുകയും വിശ്വാസികൾ അതിനുവേണ്ടി തയ്യാറാകുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ എല്ലാ ദേവാലയങ്ങളിലും നടക്കുന്ന പെരുന്നാൾ കാര്യങ്ങൾ, ചടങ്ങുകളെല്ലാം തന്നെ അനുഗ്രഹകരമാകുവാനും അതിന് സംബന്ധിക്കുന്നവർക്കും അതുമായി ബന്ധപ്പെടുന്നവർക്കും എല്ലാം അനുഗ്രഹങ്ങൾ സമൃദ്ധിയായി ലഭിക്കുവാനും തക്കെ വണ്ണം ആ വിശുദ്ധന്റെ മധ്യസ്ഥത തുണയാകട്ടെ എന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുക. ഇന്ന് നമ്മോട് ദൈവജനം സംസാരിക്കുന്നത് അഭിനന്ദനായ ഡോക്ടർ ഗബ്രിയൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയാണ്. എല്ലാവർക്കും അദ്ദേഹത്തെ പരിചയമാണ് എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല. തിരുവനന്തപുരം ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലീസിയായിട്ട് അനുഗ്രഹീതമായി ശുശ്രൂഷ ചെയ്യുകയും മറ്റ് സഭയുടെ വിവിധ പ്രവർത്തന മേഖലകളിൽ ധന്യമായ നേതൃത്വം അഭിനന്ദ തിരുമനസ്സുകൊണ്ട് നൽകുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊക്കെ സന്തോഷിക്കുന്നറിയാവുന്ന സംഗതിയാണ്. ബലഹീനായനെ സംബന്ധിച്ചിടത്തോളം കോട്ടയം പഴയ സെമിനാരിയിൽ എന്റെ ഗുരുവായിരുന്നു. അന്ന് മുതൽ വളരെ നല്ല സ്നേഹവും താല്പര്യവും എന്നോട് കാണിക്കുകയും ഞാനും അങ്ങനെ ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തോട് വർത്തിക്കുവാനും തക്കവണ്ണം ഇടയാകുന്നു എന്നുള്ളത് സ്നേഹത്തോടെ ഓർക്കുകയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും അമേരിക്കയിൽ വരുമ്പോൾ സംസ്കരിക്കുന്ന സന്ദർഭങ്ങളിൽ ഇവിടെ വരികയും എന്നോടുകൂടി സമയം ചെലവിടുകയും ചെയ്യുന്നു എന്നുള്ളതും സന്തോഷമുള്ള സംഗതിയാണ്. അഭിനന്ദ തിരുമേനി ഇന്ന് ഇവിടെ എത്തുകയും ഡയസിസൻ സെന്ററിൽ വന്ന ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതും വളരെയേറെ സന്തോഷമുള്ള സംഗതിയാണ്. അഭിനന്ദ തിരുമേനിയെ വളരെ സന്തോഷത്തോടുകൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിൽ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിച്ചതിന് ശേഷം അഭിനന്ദനായ ഡോക്ടർ ഗബ്രിയൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി ധ്യാനം നയിക്കുന്നതായിരിക്കും.
പാഠപുസ്തകത്തിലെ 156-ാമത്തെ ഗീതം ദൈവസന്നിധിയിലേക്ക് അർഹം സമർപ്പിക്കുക. ക്രിസ്തുവിന്റെ ആർദ്രമായ സ്നേഹം ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും നമ്മളെ നയിക്കുന്നു എന്നുള്ളത് നമ്മൾ ഊർജം പകരുന്ന വലിയ ഒരു ഫലമാണ്. ജീവിതത്തിന്റെ യാത്രയിലെ പ്രതികൂലതകളും ബന്ധങ്ങളും അനുസ്യൂതം കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും അതിൽ നിന്നൊക്കെ നിന്നെ അതിജീവിപ്പിക്കുന്നത് ക്രിസ്തുവിലുള്ള അല്ലെങ്കിൽ ക്രിസ്തുവിന് നമ്മോടുള്ള ആഴമായ സ്നേഹത്തിന്റെ ഒരു ശ്രേഷ്ഠമായ ഭാവമാണ്. ഈ ആഴമായ ബന്ധത്തിൽ നിന്നും ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും എന്നെ വേർതിരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് ഈ യാത്രയിലെ വിജയത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ അനുനിമിഷം നയിക്കേണ്ടത്. യേശുവെ നിൻപാദം കുമ്പിടുന്നു എന്നുള്ള പാട്ട് ദൈവസന്നിധിയിൽ ചേർന്ന് സമർപ്പിക്കും.
യേശുവേ നിൻപാദം കുമ്പിടുന്നേ, യേശുവേ നിൻപാദം കുമ്പിടുന്നേ, യേശുവേ നിൻപാദം കുമ്പിടുന്നേ, നിക്കൂല സ്നേഹത്താലെ ക്രിസ്തുവേ എന്നെയും നീ നിൻമകനാക്കുവാൻ പിന്നകൾ നീക്കുവാൻ വിൻമാകി മാവേടിഞ്ഞോ. കുമ്പിടുന്നേ യേശുവേ, നിൻ പാദം
അഭിവന്യ അലക്സിയോസ് മറിയോസ് ലിബിയോസ് രുമേനി അന്യ വൈദിക ശ്രേഷ്ഠരെ, സഹോദരി സഹോദരന്മാരെ, സൗത്ത്വെസ്റ്റ് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലായി ഈ ധ്യാനത്തിന് പങ്കെടുക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് എന്റെ സ്നേഹവന്ദനം. സൗത്ത് വെസ്റ്റ് അമേരിക്ക ഡയോസിസ് എല്ലാ ബുധനാഴ്ചയും നടത്തുന്ന ഈ കൂട്ടായ്മയിൽ ഒരിക്കൽ കൂടെ വന്ന് സംബന്ധിക്കുവാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹകരമായ ഒരു ശുശ്രൂഷയാണെന്ന് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ഈ സൗത്ത് വെസ്റ്റ് അമേരിക്കയുടെ വിവിധ പദരാസനത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ സഞ്ചരിക്കുന്ന അവസരങ്ങളിൽ ഈ സാക്ഷ്യം, ഈ കൂട്ടായ്മയുടെ ശക്തി അനുഭവിച്ച് രുചിച്ചറിഞ്ഞ സഹോദരന്മാരും സഹോദരിമാരും വളരെ സന്തോഷത്തോടെ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓർക്കുകയാണ്. ഈ ശുശ്രൂഷ അനുഗ്രഹകരമായി തുടർന്ന് മുമ്പോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ ശുശ്രൂഷയിലൂടെ അനേകരുടെ ഹൃദയങ്ങൾക്ക് സാന്ത്വനവും ഒന്നിച്ചുള്ള ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥന കൊണ്ടുള്ള അനുഭവവും തുടർന്നും ലഭിക്കുവാൻ പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനം 4-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളെ ആസ്വദിച്ച് ഏതാനും ചില ധ്യാന ചിന്തകൾ നമുക്ക് ഒന്നിച്ച് ഈ അവസരത്തിൽ കാണോർക്കാം എന്ന് ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം നാലാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനം അത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കും. കർത്താവിൽ അനുഗ്രഹീതനെ, ഈ വേദഭാഗം നമുക്ക് 2-3 ചിന്തകൾ നൽകുന്നു. ഒന്നാമത്, നമ്മൾ ഒരു വശത്ത് വീണാൽ ഉടഞ്ഞു പോകുന്ന മൺപാത്രം പോലെയോ, ഒന്ന് അമർത്തിയാൽ പൊട്ടിപ്പോകുന്ന ഈറ്റക്കുഴൽ പോലെയോ ഉള്ള മർത്യ ശരീരം കൊണ്ട് നിർമ്മിക്കപ്പെട്ടവരാണ്. എന്നാൽ അതേ സമയം തന്നെ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്ന പ്രകാരം ദൈവത്തിന്റെ അത്യന്തമായ ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനം അത്രേ എന്ന് വരേണ്ടതിന് വലിയ നിക്ഷേപം, വിലയേറിയ വലിയ നിക്ഷേപം ഈ മൺപാത്രങ്ങളായി മർത്യ ശരീരത്തിൽ വഹിക്കുന്നവരാണ്. ഇത് എല്ലായ്പ്പോഴും നമുക്ക് ഓർക്കാം. ഒന്ന് ഫലിച്ചാൽ പനി കൊണ്ട് വിറച്ചു പോകുന്നു, പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോകണം എന്ന് നമ്മൾ ആശങ്കിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നവരാണ്. അതേസമയം തന്നെ വേറൊരു വശത്ത് നമ്മൾ 1000 വർഷം ജീവിക്കുമെന്നും നമ്മളുടെ സമ്പത്ത് കൊണ്ടും നമ്മളുടെ ആരോഗ്യം കൊണ്ടും നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരെ നമ്മളുടെ വരുതിക്ക് കീഴിൽ കൊണ്ടുവരുവാൻ കരുത്തുള്ളവരാണെന്നും നമ്മളുടെ അധികാരത്തിന്റെ അതീശുദ്ധത്തിന് കീഴിൽ അടിച്ചമർത്തുവാൻ വരെ നമുക്ക് സാധിക്കുമെന്നും നമ്മൾ വീമ്പെടുക്കുന്നവരാണ്. നമ്മളുടെ വമ്പും നമ്മളുടെ കൊമ്പും നമ്മൾ ഓർക്കുന്നില്ല. ഈ മർത്യ ശരീരം ഒരു നേരിയ പ്രതികൂലതയ്ക്ക് അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ തളർന്നു പോകുന്നവരാണ്, വീണുപോകുന്നവരാണ്, മരണവിധേയരാണ്. അമേരിക്കയിൽ മൊത്തവും ലോകത്തിലെമ്പാടും എബോള എന്ന രോഗത്തെ സംബന്ധിച്ച് വല്ലാതെ ഭയപ്പെടുന്നുണ്ടല്ലോ. ഈ കഴിഞ്ഞ ദിവസം സ്നേഹിക്കുന്ന ഒരു സഹോദരൻ എന്നെ വിളിച്ച് സൂക്ഷിക്കണം, എപ്പോഴും എവിടെ പോയി തൊട്ടാലും ഇടപെട്ടാലും ദേഹശുദ്ധി വരുത്തിക്കൊള്ളണം, കൈകൾ നന്നായി കഴുകിക്കൊള്ളണം, സൂക്ഷിച്ചു കൊള്ളണം എന്ന് എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അപ്പൊ നമ്മളുടെ ആരോഗ്യം, നമ്മളുടെ ഈ ശരീരത്തിന്റെ സ്ഥിതി നമ്മൾ എത്ര പെട്ടെന്നാണ് ആകുലപ്പെടുന്നത്, ആശങ്കിക്കുന്നത്. ഇതൊരു വശം മാത്രമേ ആകുന്നു, വേറൊരു വശത്ത് നമ്മൾ ഒത്തിരി അഹങ്കാരം, ഞാൻ എന്ന ഭാവം കയറിക്കൊണ്ട് നടക്കുന്നവരാണ്. ഓരോ സപ്പോസോലൻ ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്കൊന്ന് നൽകുന്ന സന്ദേശം എന്താണ്? ഒന്നാമത്, അദ്ദേഹം നമ്മളോട് സൂചിപ്പിക്കുന്നു, ഈ ഒരു വലിയ വൈരുദ്ധ്യത്തെ സംബന്ധിച്ച് ചിന്തിച്ചുകൊള്ളണമെന്ന്. അദ്ദേഹം അതിന് ഒരു പ്രത്യേക സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ്. എന്താണ് ആ സാഹചര്യം? പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങളിലും അനേകർ ആ സുവിശേഷത്തിന്റെ പരിധിക്കുള്ളിൽ വരുന്നത് കണ്ട് സന്തോഷിച്ചുകൊണ്ടും ദൈവരാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവനെ തന്നെ ഒഴിഞ്ഞു വെച്ച് മുൻപോട്ട് പോകുമ്പോഴും അദ്ദേഹം ചിന്തിക്കുകയാണ്, പറയുകയാണ്, ഞങ്ങൾ കഷ്ടം സഹിക്കുന്നവരാണ്, ബുദ്ധിമുട്ടുന്നവരാണ്, ഉപദ്രവം അനുഭവിക്കുന്നവരാണ്, വീണുകിടക്കുന്നവരാണ്. യേശുക്രിസ്തുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നവരുമാണ് എന്ന് പറയുന്നു. അദ്ദേഹം മുന്നിൽ കാണുന്നത് പീഡയുടെ കാലത്തിന്റെ പശ്ചാത്തലത്തിൽ നേരിടുന്ന ഉപദ്രവം, ഏത് സന്ദർഭത്തിലും മരണം ഭരിക്കേണ്ടി വരും എന്നുമുള്ള നേർക്കാഴ്ച, ഇതെല്ലാം അദ്ദേഹം മുമ്പിൽ കണ്ടുകൊണ്ട് പറയുകയാണ്. ഇത് എത്ര നാൾ ഉണ്ടാവും ഈ മർത്യശരീരം, ഈ മൺപാത്രം എത്ര നാൾ ഇങ്ങനെ സൂക്ഷിച്ചു കൊണ്ടുപോകുവാൻ സാധിക്കും? അത് തട്ടി തകർത്തു കളയുന്ന, വീണുപോയാൽ തകർന്നു പോകാവുന്നതേ ഉള്ളല്ലോ ഈ ശരീരം എന്നും അദ്ദേഹം ഒരു വശത്ത് കാണുന്നുണ്ട്. വേറൊരു വശത്ത് ഈ മൺപാത്രത്തെ ദൈവം തന്റെ ഉള്ളം കയ്യിൽ വഹിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും കൊണ്ടുപോയി ഈ വലിയ നിക്ഷേപത്തിൽ നിന്ന്, ഈ മൺപാത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന വലിയ നിക്ഷേപത്തിൽ നിന്ന് അനേകർക്ക് പകർന്ന് ആശ്വാസവും സന്തോഷവും വീണ്ടെടുപ്പും പകർന്നു കൊടുക്കുന്നുവെന്നുള്ള ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവർത്തനം അദ്ദേഹം കാണുകയും ചെയ്യും. ഇത് നമ്മളുടെ ജീവിതത്തെ സംബന്ധിച്ച് വളരെ ശരിയാണ്. നമ്മൾ വളരെ ഒരു കൊച്ചു പ്രതിസന്ധിയുടെ മുമ്പിൽ നമ്മൾ തകർന്നു പോകാം, ഒരു രോഗത്തിന്റെ മുമ്പിൽ നമ്മൾ വീണുപോകാം, പ്രതികൂലതകളുടെ മുമ്പിൽ ഉപദ്രവങ്ങളും പീഡനങ്ങളും സഹിക്കേണ്ടവരുമാകുന്നു എന്നുള്ളത് നമ്മളുടെ മുൻപിൽ കാണുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷെ ദൈവം അനുവദിച്ചിരിക്കുന്ന ഈ കാലത്തോളം ഈ മൺപാത്രത്തിൽ നിന്ന് നമുക്ക്, നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർക്ക് സന്തോഷവും സമാധാനവും സ്നേഹവും ആശ്വാസവും പകർന്നു കൊടുക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ എങ്ങനെ ദൈവതിരുത്തന്നതിൽ സമർപ്പിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ചിന്തിക്കേണ്ടത്. മനുഷ്യൻ ഇന്ന് പ്രധാനമായും ചിന്തിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അഹം, രണ്ട് ഇഹം. ഒന്ന് ഞാനെന്ന ഭാവം, രണ്ടാമത് ഞാനുമുണ്ട് ഇവിടെയുമുണ്ട്. അപ്പോ എനിക്ക് അപ്പുറത്ത് ഒരു ദൈവമുണ്ടെന്നുള്ള, ഒരു പരലോകമുണ്ടെന്നുള്ള, എല്ലാത്തിന്റെയും അധിപനായ പരമ അധിപനായ ദൈവമുണ്ടെന്നുള്ള ബോധം, ഒരു പരം ബ്രഹ്മം എന്ന മലയാള ഭാഷയിൽ, ഭാരതീയ ഭാഷയിൽ ഒരു പരം ബ്രഹ്മം, ഇതിനപ്പുറമുള്ള ഒരു ദൈവമുണ്ട്, പരലോകവും പരലോകത്തിൽ വസിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ഒരു ചിന്ത, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന അപരനുണ്ട്, വേറൊരാളുണ്ട്, അത് നമ്മളുടെ ജീവിത പങ്കാളിയാകാം, നമ്മളുടെ കുഞ്ഞുങ്ങളാകാം, നമ്മളുടെ അയൽപക്കത്തെ ഒരു സ്നേഹിതനാകാം, ഒരു സ്നേഹിതയാകാം. അപ്പോ ഞാനും ഇവിടെയും എന്ന് മാത്രമല്ല, ഒരു പര ലോകമുണ്ടെന്നും ഇതിനപ്പുറമുള്ള ഒരു ലോകമുണ്ടെന്നും അവിടെ നമ്മളിൽ നിന്ന് വളരെ ഉയർന്നു നിൽക്കുന്ന പരമശക്തനായ ദൈവമുണ്ടെന്നുള്ള ബോധം, അതേസമയം തന്നെ നമുക്ക് നമ്മളോട് ചേർന്ന് ഒരു അവരെ ഉണ്ടെന്നുള്ള ബോധവും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഈ അഹവും യുഹവും എന്നുള്ള ചിന്ത വിട്ട് നമ്മൾ വേറൊരു ഒരു തലത്തിലേക്ക് ഉയരും എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരു സപ്പോസോലൻ നമ്മളോട് പറയുകയാണ്, ഞാൻ ഇവിടെ എന്റെ പണവും എന്റെ ആരോഗ്യവും എനിക്ക് ലഭിച്ചിരിക്കുന്ന അനുകൂല സാഹചര്യങ്ങളും എന്നുള്ളത് മാത്രം കൊണ്ട് നാം ജീവിക്കുന്നെങ്കിൽ നമ്മളുടെ ഈ മൺപാത്രത്തിൽ വിശിഷ്ടമായ ഒരു വലിയ അനുഗ്രഹം നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അത് മറ്റുള്ളവർക്ക് നൽകുന്നതിൽ നമുക്ക് ഒരു പങ്കുമില്ലാതെ പ്രയോജനമില്ലാത്ത ജീവിതമുള്ളതായി ജീവിതം ചെലവഴിക്കുന്നവരായി നമ്മൾ ആയിപ്പോകും എന്നുള്ള ഒരു ചിന്ത ഒന്നാമതായി ഈ വേദഭാഗം നമുക്ക് തരുന്നുണ്ട്. ഈ മൺപാത്രത്തിൽ ഏറ്റവും വിശിഷ്ടമായ ഒരു അത്യന്ത ശക്തി ദൈവത്തിന്റെ ദാനം നമ്മൾ വഹിച്ചുകൊണ്ടാണ് ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും നൽകിക്കൊണ്ട് ജീവിക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതെന്നും നിയോഗിച്ചിരിക്കുന്നതെന്നുമുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. രവീന്ദ്രനാഥ് ടാഗോർ ഗീതാഞ്ജലിയുടെ ഒന്നാം കീർത്തനത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് വെറും ഒരു മൺചിമ്മലം, ഒരു മൺപാത്രം. ഇത് നാഥൻ വീണ്ടും വീണ്ടും കമഴ്ത്തുന്നു. എന്നിട്ട് അതിൽ നിത്യനൂതനമായ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറയ്ക്കുന്നു, ധന്യമാക്കുന്നു എന്ന് പറയുന്നുണ്ട്. വീണാൽ ഉടഞ്ഞു പോകുന്ന ഈ മൺപാത്രത്തിൽ ദൈവം നമ്പുരാൻ വലിയ നിക്ഷേപം അതിൽ നിറയ്ക്കുകയാണ്. പക്ഷേ രവീന്ദ്രനാഥ ടാഗോർ പറയുകയാണ്, അത് വീണ്ടും വീണ്ടും കമഴ്ത്തുന്നു. ഈ മൺപാത്രം വീണ്ടും വീണ്ടും തുടർച്ച തുടർച്ചയായി കമഴ്ത്തേണ്ടത് ആവശ്യമുണ്ട്, കഴുകേണ്ടത് ആവശ്യമുണ്ട്. എന്താണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്? വീണ്ടും വീണ്ടും കമഴ്ത്തുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളതിൽ ദൈവം നിറച്ച വിശിഷ്ടമായ നിക്ഷേപത്തിന് പകരം നമ്മളുടെ അഹം ഭാവവും ഇഹം സംബന്ധിച്ച് മാത്രമുള്ള ചിന്തയും കൊണ്ട് നമ്മൾ നിറച്ച് ദൈവത്തിന്റെ ദാനത്തിന് പ്രസക്തിയില്ലാതെ നമ്മൾ ജീവിക്കുക, പ്രയോജനമില്ലാത്ത പാത്രങ്ങളായി നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുകയും ഉപയോഗിക്കപ്പെടുകയും ജീവിക്കുകയുമാണ്. അതുകൊണ്ട് ദൈവം തമ്പുരാൻ ചിലപ്പോഴൊക്കെ നമ്മളെ കമഴ്ത്തും, ചില പ്രാതികൂല്യങ്ങളിലൂടെ കടത്തും, രോഗങ്ങളിലൂടെ കൊണ്ടുപോകും. എന്തിനാണ് അങ്ങനെ കൊണ്ടുപോകുന്നത്? നമ്മളെ ഓർമ്മപ്പെടുത്താൻ, ഓർമ്മപ്പെടുത്തലുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇത്രയേ ഉള്ളൂ. ഇത് മർത്യമായ ശരീരമാണ്. ഇതിൽ ദൈവം ഈ ശരീര ഈ പാത്രത്തിലൂടെ ദൈവം മറ്റുള്ളവർക്ക് വലിയ അനുഗ്രഹങ്ങളെ പകരുവാനാണ്, നിറച്ചു പകരുവാനാണ് ദൈവം ഈ മൺപാത്രമാകുന്ന ഈ മർത്യ ശരീരത്തെ ദൈവം ഈ ലോകത്തിലാക്കി വച്ചിരിക്കുന്നത് എന്നുള്ള ആ ഒരു ദൗത്യബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, ഒന്നാം അധ്യായം 15-ാം വാക്യത്തിൽ, നിങ്ങൾ കൈമകർത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണ് മറച്ചു കളയും, നിങ്ങൾ എത്ര പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല, നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതിനോട് ചേർത്ത് ചിന്തിക്കേണ്ടതാണ്. നിങ്ങൾ കൈമലർത്തുമ്പോൾ കൈമലർത്തി കണ്ണുകൾ ഉയർത്തി എന്നോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്റെ മുഖം തിരിച്ചു കളയുകയാണ്, എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കയില്ല. അപ്പോ ഈ കമഴ്ത്തലും കഴുകലും ആവശ്യമാണെന്നാണ് യെശയ്യാ പ്രവാചകൻ അവിടെ സൂചിപ്പിക്കുന്നത്. ഈ വേദഭാഗത്ത് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് ഉപദേശിക്കുന്നുണ്ട്. അത് ഓർത്തുകൊള്ളൂ, ഈ മൺപാത്രത്തിൽ നമ്മൾ നിറച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? ദൈവകൃപയാണോ? ആ ദൈവകൃപ മറ്റുള്ളവർക്ക് പകർന്നു കൊടു പോവാൻ വിളിക്കപ്പെട്ടവരാണെന്നുള്ള ദൗത്യബോധമാണോ നമ്മൾ നിറഞ്ഞു നിൽക്കുന്നത് എന്ന്. ഈ അനുഗ്രഹീതമായ ദൗത്യ ചിന്തയ്ക്ക് പകരം അഹംഭാവമാണ് അഹങ്കാരമാണ് നിറച്ചിരിക്കുന്നതെങ്കിൽ, തിന്മയാണ് നിറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് കമഴ്ത്തുക തന്നെ വേണം, കഴിയുക തന്നെ വേണം. അല്ലെങ്കിൽ ദൈവം അതിനുള്ള കൊച്ചു കൊച്ചു അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരുമ്പോൾ നമ്മൾ സ്വയം ഓർമ്മപ്പെടുത്തുകയെങ്കിലും വേണം. ഒരു സപ്പോസോലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നമുക്ക് ഈ മൺപാത്രത്തെ ദൈവത്തിന്റെ നിക്ഷേപം കൊണ്ട് നമുക്ക് വീണ്ടും നിറയ്ക്കാം. അത് കഴുകി കമഴ്ത്തി കഴുകി ദൈവസന്നിധിയിൽ അനുഗ്രഹിച്ചാലും, കൃപ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചാലും എന്ന് പറഞ്ഞ് നിവർത്തി ദൈവസന്നിധിയിൽ നിന്ന് കൈമുറത്തി കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ദൈവം നമ്മളുടെ ജീവിതത്തെ നന്മകൾ കൊണ്ട് നിറയ്ക്കും. ഈ വേദഭാഗത്തു നിന്ന് ഓരോ സപ്പോസ്തോലൻ സൂചിപ്പിക്കുന്ന വേറൊരു വലിയ ചിന്ത, ഞങ്ങൾ കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളുടെ ജീവിതത്തിന്റെ മാഹാത്മ്യത്തെ അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. ഞങ്ങൾ കഷ്ടം സഹിക്കുന്നവരാണ്, പക്ഷെ ഇടുങ്ങിയിരിക്കുന്നില്ല. ബുദ്ധിമുട്ടുന്നവരാണ്, നിരാശപ്പെടുന്നില്ല. ഉപദ്രവം അനുഭവിക്കുന്നവരാണ്, ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീണുകിടക്കുന്നവരാണ്, നശിച്ചു പോകുന്നില്ല. മരണം ശരീരത്തിൽ എപ്പോഴും ഞങ്ങൾ വഹിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. എന്നാൽ യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ഈ ശരീരത്തിലൂടെ ഞങ്ങൾ വെളിപ്പെടുത്തുകയുമാണ്. മരണത്തിന് ഞങ്ങൾ എപ്പോഴും ഏൽപ്പിക്കപ്പെടുന്നവരാണ്. എന്നാൽ അതേസമയം തന്നെ ഞങ്ങളിൽ വ്യാപരിക്കുന്ന ജീവനിലൂടെ അനേകം നിങ്ങളും ആ ജീവനിൽ വ്യാപരിക്കുന്നതിന് ഞങ്ങൾ ഉപയോഗിക്കപ്പെടുകയാണ് എന്ന അർത്ഥത്തിൽ ഏറ്റവും പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ജീവിതത്തിൽ ഒത്തിരി ഉപദ്രവങ്ങൾ വരാം, മനസ്സറിയാതെയുള്ള ഉപദ്രവങ്ങൾ മറ്റുള്ളവരിൽ നിന്ന്, നിരപരാധികളെങ്കിലും പരിഹസിക്കപ്പെടുന്നവരായി യേശു ക്രിസ്തുവിന് വേണ്ടി പീഡം അനുഭവിക്കുന്നവരായി പല സന്ദർഭങ്ങളിലും നമ്മളുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. പക്ഷെ അത്തരം സന്ദർഭങ്ങളിലെല്ലാം ഞങ്ങൾ ഇടുങ്ങിപ്പോകുന്നില്ല, നിരാശപ്പെടുന്നില്ല, ഉപേക്ഷിക്കപ്പെടുന്നില്ല, നശിച്ചു പോകുന്നില്ല. മരണത്തിന് ഏൽപ്പിക്കപ്പെടുമെങ്കിലും യേശു ക്രിസ്തുവിന്റെ അതിശക്തമായ ജീവന്റെ തുടിപ്പ് നിരന്തരം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടും കൂടെയാണ് മുമ്പോട്ട് പോകുന്നതെന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുകയാണ്. ഇതാണ് ദൈവത്തിന്റെ വലിയ നിക്ഷേപം. ഈ വലിയ നിക്ഷേപം നിരാശതകളുടെ നടുവിലും പ്രത്യാശ പരിഹാസത്തിന്റെ നടുവിലും ദൈവത്തിന്റെ തിരുസന്നിധിയിലുള്ള അംഗീകാരം, നിരസിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ ദൈവം എന്നെ സ്വീകരിക്കുന്നുവെന്നുള്ള ദൈവത്തിൽ നിന്നുള്ള സ്വീകാര്യത, മരണം ഏത് നിമിഷവും വരാം എന്നുള്ള പ്രാതികൂല്യത്തിന്റെ മുമ്പിലും യേശു ക്രിസ്തുവിന്റെ ജീവന്റെ ശക്തി ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ നമുക്ക് യേശു ക്രിസ്തുവിൽ വലിയ പ്രത്യാശയുണ്ട് എന്നുള്ളത് നമ്മൾ ഈ വേദഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വലിയ കാര്യമാണ്. ദൈവതിരുസന്നിധിയിൽ നമുക്ക് അടുത്തില്ല യേശു ക്രിസ്തുവിലുള്ള പ്രത്യാശ നമുക്ക് പുതുക്കാം. ഒരു വലിയ നിക്ഷേപം ദൈവം നമ്മളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആകർഷണീയമായ ഒരു പടുങ്കുപാത്രം, ആ പടുങ്കുപാത്രം വിളമ്പാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് സന്തോഷിപ്പിക്കുവാനും സാധിക്കുന്നതിന് വേണ്ടി ഉള്ളതാണ് ആ പാത്രം. എന്നാലത് നമ്മൾ ഭദ്രമായി സൂക്ഷിക്കുന്നില്ലെങ്കിൽ, സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ അത് താഴെ വീണ് ഉടഞ്ഞു പോകും. ഈ പളുങ്കു പാത്രം അങ്ങനെ നമ്മൾ ഈ മർത്യ ശരീരം അങ്ങനെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. ദൈവതിരുസന്നിധിയിൽ പരിപാവനമായി വിശുദ്ധിയിൽ നമുക്ക് ഈ മർത്യ ശരീരത്തെ സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾ ആ മൺപാത്രത്തിൽ സ്വീകരിച്ചുകൊണ്ട് അനേകർക്ക് ആശ്വാസവും സന്തോഷവും സമാധാനവും പകർന്നു കൊടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ശ്രവിച്ച എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്
ായ പൗലോസ് ലീഹ എഴുതിയ രണ്ടാം ലേഖനം നാലാമധ്യായം 7-12 വരെയുള്ള വാക്യങ്ങൾ പ്രധാന വിഷയമായി എടുത്തുകൊണ്ട് അഭ്യന്തനായ ശ്രീ യൂറിയോസ് ത്രിമേനി നമ്മുടെ സാധാരണ ജീവിതവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട വളരെ മഹത്വപരമായ ചില ആശയങ്ങൾ പങ്കുവച്ചുവല്ലോ. സത്യത്തിൽ വലിയ വേദശാസ്ത്രം വളരെ സിമ്പിളായിട്ടുള്ള ഭാഷയിൽ നമ്മൾക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ അഭിയുന്ന തിരുമനസ്സുകൊണ്ട് നമുക്ക് പറഞ്ഞു തരികയായിരുന്നു. നമ്മൾക്ക് പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ആ അതിലടങ്ങിയിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ചില വിഷയങ്ങൾ കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. പക്ഷേ അത് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന കരുതലും നന്മകളും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന ചില ഒരു വേദഭാഗമാണ്. നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. പിന്നെ പാരലായിട്ട് പഴയ നിയമത്തിൽ ഒരു വാക്യമുണ്ട്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ ഈജിപ്തിലെ ജീവിതാനുഭവങ്ങളെ പറ്റി പരാമർശിക്കുന്നു. അത് പരാമർശിക്കുന്നത് യഹോവ തന്നെയാണ്. അവിടെ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം മോശ മുൾപ്പടർ ബുദ്ധി കത്തുന്നത് കണ്ടപ്പോ അങ്ങോട്ട് നോക്കി. അവൻ നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവൻ നോക്കിയാറേ മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. അത് കത്തുന്നുണ്ട്, വേഗമില്ല. പൗലോസ് ലേഖകൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന അത് തന്നെയാ. കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയവരായിട്ട് ഇരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരാണെങ്കിലും പ്രയാസപ്പെടുന്നില്ല, നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. മോശയെ ദൈവം ഒരു വലിയ കാഴ്ച കാണിക്കുക, മുൾപ്പടർപ്പ് കത്തുന്നു, വേഗുന്നില്ല, അത് നീ കാണണം. പക്ഷെ അതൊരു ഒരു സൈൻ മാത്രമേ ആകുന്നുള്ളൂ. ആ മുൾപ്പടർപ്പ് കത്തുന്ന മുൾപ്പടർപ്പ് എന്ന് പറയുന്ന മറ്റെന്തിന്റെയോ ഒരു പ്രതീകമാണ്. ആ പ്രതീകം എന്ന് പറയുന്നത് ഈജിപ്തിലെ ഇസ്രായേൽ ജനത്തിന്റെ അനുഭവം. അവിടെ മനുഷ്യർ കത്തുക, ഫറവോന്റെ അടിമത്തത്തിൽ കത്തുക, കത്തുന്നുണ്ടെങ്കിലും അവർ വേഗുന്നില്ല, അത് നശിച്ചു പോകുന്നില്ല. ഇതാണ് മനുഷ്യ സൃഷ്ടിയുടെ മഹത്വം എന്ന് പറയുന്നത്. അവനിൽ അടങ്ങിയിരിക്കുന്ന ഈ വേദഭാഗം തിരുമനി വായിച്ചപ്പോ 12-ാം വാക്യത്തിൽ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടല്ലോ, ഈ യേശുവിന്റെ ജീവൻ, യേശുവിന്റെ ജീവൻ തങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിനായത്. ഈ കത്തുന്നുണ്ടെങ്കിലും കത്താതിരിക്കുന്നത് യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിനാണ്. അതായത് വലിയ വേദശാസ്ത്രപരമായ ഒരു ചിന്തയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ സത്യത്തിൽ തിരുമേനി അത് പറയുമ്പോ ഒരു ഭാഗം വായിക്കുകയായിരുന്നു. കത്തുന്നുണ്ടെങ്കിലും കത്താതിരിക്കുന്നതിന്റെ കാരണം യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിനാണ്. അല്ലെങ്കിൽ യേശുവിന്റെ ജീവൻ ഉള്ളത് കൊണ്ടാണ്, യേശുവിന്റെ ജീവൻ ഉള്ളത് കൊണ്ട് കത്തുന്നുണ്ടെങ്കിലും കത്താതിരിക്കുന്നു. സത്യത്തിൽ അത് നമ്മുടെ ദൈനംദിന ജീവിതത്തില് നമ്മൾ ഓരോ നിമിഷവും അനുഭവിക്കുന്ന ചില സംഗതികളാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വളരെ സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ തിരുമേനി പറഞ്ഞതുപോലെ എബോള നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫ്ലൈറ്റ് വരുമ്പോഴേ ഞാന് സൈഡ് സീറ്റിൽ ഇരിക്കും. അപ്പൊ ഇപ്പുറത്തെ ഒരു ബ്ലാക്ക് മനുഷ്യൻ വന്നിരുന്നു, വലിയ ആദ്യാനുഭാവമായ ഒരു ബ്ലാക്ക് മനുഷ്യൻ വന്നിരുന്നു. അയാൾ വന്ന് ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം ഉടനെ പുള്ളി ചെയ്ത് എന്താണെന്നറിയാമോ, അയാളുടെ കയ്യിലിരുന്ന് ഒരു ബോട്ടിൽ എടുത്തിട്ട് ആ ബോട്ടിൽ ഈ സ്പ്രേ ചെയ്യുന്ന ഈ സ്റ്റെറൈൽ ചെയ്യുന്ന സാധനമാണെന്ന്
തോന്നുന്നു,
സാനിറ്റൈസേഷന്റെ ആ സാധനം വെച്ചിട്ട് ഫ്രണ്ടിലും ബാക്കിലും ഇതിലും എല്ലാം പുള്ളി ഇത് സ്പ്രേ ചെയ്ത് തുടക്കുക. എന്നിട്ട് കയ്യൊക്കെ വെക്കുന്നുള്ളൂ. ഈ ഫ്ലൈറ്റിന്റെ സീറ്റിൽ ഇരിക്കുമ്പോ പുള്ളി ചെയ്ത അങ്ങനെയാ. എന്നിട്ട് എന്നോട് ചോദിച്ചു ഇത് വേണോന്ന്. അപ്പുറത്ത് ഞാനും സ്പ്രേ, ഞാൻ പറഞ്ഞൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ അങ്ങ് ഒരു വിശ്വാസത്തിൽ അങ്ങ് ഇരുന്നു. എല്ലാം എന്റെ മനസ്സിലൊക്കെ ഇരിച്ചിരി ഭയമൊക്കെ ഉണ്ട്. അപ്പൊ ഇത് എപ്പോഴും കത്താൻ സാധ്യതയുള്ള ഒരു മൺപാത്രമാകും. എപ്പോഴും കത്താൻ സാധ്യതയുള്ള, നശിച്ചു പോകാൻ, ഉടഞ്ഞു പോകാൻ സാധ്യതയുള്ള, ഏത് നിമിഷവും തകർന്നു പോകാൻ സാധ്യതയുള്ള ഒരു മൺപാത്രത്തെ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് സൂക്ഷിക്കുക. സത്യത്തിൽ തിരുമേനി പറഞ്ഞ പോലെ മറ്റെന്തിനോ വേണ്ടിയാണ് നമ്മുടെ ധാരണ. നമ്മുടെ ധാരണ ഇത് മറ്റെന്തോ നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കാന്, നമ്മുടെ സ്വാർത്ഥത വെളിപ്പെടുത്താന്, മറ്റെന്തോ കാര്യത്തിന് വേണ്ടിയൊക്കെയാണെന്നുള്ള നമ്മുടെ ബോധ്യത്തിലാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. പക്ഷേ ഈ മൺപാത്രം ഉടഞ്ഞു പോകാതെ സൂക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഈ മുൾപടർപ്പ് കത്താതെ സൂക്ഷിക്കുന്നതിന്റെ പിന്നിൽ ഉള്ളത് യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിനാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പൗലോസ്ലീഹ ഈ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. അത് വളരെ നമ്മുടെ മനസ്സിനെ സത്യത്തിൽ ഒരു പുതിയ ഒരു ചിന്ത നൽകാൻ തക്ക നമ്മുടെ ആയപ്പിന് തിരുമേനിയോടുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇനിയും വല്ലപ്പോഴൊക്കെ വരുമ്പോ ഇതിൽ സംബന്ധിക്കുകയും ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ പങ്കുചേരുകയും ചെയ്യണമെന്നുള്ളത് സ്നേഹത്തോടെ ബഹുമാനത്തോടും ഓർമ്മിപ്പിച്ചുകൊണ്ട് അഭിയൻ എതിർമേനോടുള്ള എല്ലാ സന്തോഷവും അറിയിച്ചുകൊണ്ട് നിർത്തുന്ന ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതുമായിരിക്കും.
പാഠപുസ്തകത്തിലെ അവസാനത്തെ പേജിലുള്ള മറപ്രൈവന്റെ അനുതാപത്തിന്റെ ദിവസത്തിൽ ചേർന്ന് പ്രാർത്ഥിക്കാം. ശ്രീപിതാക്കന്മാര് നൽകിയിരിക്കുന്ന ഈ ശ്രേഷ്ഠമായ ധ്യാനഗീതം ഇവിടെ ഹൃദയങ്ങളെ സമഗ്രമായി പരിവർത്തനത്തിന് വിധേയമാക്കുന്ന ശ്രേഷ്ഠമായ ഒരു ഗീതമാണ്. കർത്താവ്, കറിയില്ലാത്ത ഹൃദയം നൽകണമേ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ചെളിയും ഒക്കെ ഉള്ളാൻ സാധ്യതയുണ്ടെങ്കിലും ആ ചെളികളെയൊക്കെ കഴുകി കളഞ്ഞ് അതുപോലെ വെളിപ്പാടം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോഴേ ഈ ധ്യാനജീതം ചേർന്ന് പാടാം.
കർത്താവേ, കറയില്ലാത്ത
Yeah.
പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. പ്രത്യേകമായി നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരുടെ പേരുകൾ വായിക്കുന്നു. ആൻ മേരി ഹാർട്ട് സർജറിക്ക് വിധേയയാകുന്നു. 3 വയസ്സുള്ള കുഞ്ഞാണ്. 25-ാം തീയതി ഹാർട്ട് സർജറിക്ക് വിധേയയാകുന്നു. പ്രത്യേകമായി ആ കുഞ്ഞിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ രാജി ബ്രെയിൻ ട്യൂമറായി ഓപ്പറേഷന് വിധേയയാകുന്നു. പ്രത്യേകിച്ച് രാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചിക്കാഗോയിൽ ലില്ലിക്കുട്ടി ജോസഫ് വളരെ അത്യാസന്ന നിലയിൽ കഴിയുന്നു. പ്രത്യേകിച്ച് ദാസിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ തോമസ് ഫിലിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഡയാലിസിസിന് വിധേയനാകുന്ന സാംകുട്ടിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് ലോകമെമ്പാടും പടർന്ന് പിടിക്കുന്ന ഇബോള വൈറസിന്റെ ആക്രമണത്തിൽ വളരെ പ്രയാസപ്പെടുന്ന അനേകരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അതിന്റെ പ്രാതികൂല്യങ്ങളിൽ നിന്നും അതിനെ അമർച്ച ചെയ്യുവാൻ, പ്രത്യേകിച്ച് ഈ വ്യാധി ഈ ലോകത്തിൽ നിന്ന് ഒഴിവാകുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ബറക്കുമോ, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കരം കുറുകിയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. ദൈവമായ കർത്താവേ, ഈ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരു ദിനം കൂടെ തിരുസന്നിധിയിൽ അടുത്തു വരുവാനും അവിടുന്ന് അനുദിന ജീവിതത്തിൽ ഞങ്ങളെ നയിക്കുന്ന നന്മകളെ നന്ദിയോടെ ഓർക്കുവാനും തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ തന്നെ തിരുസന്നിധിയിൽ സമർപ്പിക്കുവാനും ഒരു ബുധനാഴ്ച പ്രഭാതം കൂടെ ഞങ്ങൾക്കായി ഒരുക്കിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് വ്യാപരിച്ച എല്ലാ നന്മകളെയും കൃപകളെയും ഓർക്കുന്നു. തിരുവചനത്തിൽ നിന്ന് കേൾക്കുവാനും പഠിക്കുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഈ നല്ല അവസരം ഞങ്ങൾക്ക് നൽകിയല്ലോ. ഈ മാനുഷിക മൺകൂടാരങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അത്ഭുത ശക്തിയെക്കുറിച്ച് ചിന്തിക്കുവാനും ഈ മൺകൂടാരം ഉടഞ്ഞ് പോകാതിരിക്കുന്നത് ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല, ഞങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവിക കൃപയാകുന്നു എന്ന് മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് നന്ദിയോടെ നിനക്കുള്ളവരായി ജീവിപ്പാനും അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ. ഈ കൂടാരത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൈവിക ശക്തിയും ദൈവിക കൃപയും അത് കർത്താവ് അനേകർക്ക് പ്രയോജനകരമായി തീരുന്ന ദൈവിക ചൈതന്യമായി ഭവിപ്പാൻ ഞങ്ങളെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് കേട്ടതായ എല്ലാ വചനങ്ങളും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നല്ല നിക്ഷേപങ്ങളായി അത് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് വ്യാപരിക്കണമേ. ഇന്ന് ഈ പ്രാർത്ഥനയ്ക്കായി കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. രോഗത്തിലും പ്രയാസത്തിലും പലവിധ ഭാരങ്ങളിലും കടന്നു വന്ന നിന്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സമാധാനവും അവിടുത്തെ പരിശുദ്ധാത്മ ശക്തിയും കൂടെ ഇരുന്ന കർത്താവെ, ഈ മൺകൂര കൂടാരം ഉടഞ്ഞു പോകാതെ വീണ്ടും ചൈതന്യം പ്രാപിക്കത്തക്കവണ്ണം അവിടുന്ന് അടിയങ്ങളെ ശക്തീകരിക്കണമേ. പ്രത്യേകാൽ രോഗികളായിരിക്കുന്ന എല്ലാവരെയും തിരുവുമ്പാകെ സമർപ്പിക്കുന്നു. ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ രോഗികളെ തിരുസന്നിധിയിൽ പ്രത്യേകാൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവരുടെ ചികിത്സയിലും അവരുടെ സർജറിയിലും ഒക്കെ തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമേ. പരിപൂർണമായി സൗഖ്യം പ്രാപിക്കുവാനും സൗഖ്യം പ്രാപിച്ചു കർത്താവെ വിനക്കുള്ളവരായി ജീവിപ്പാനും അവരെ സഹായിക്കണമേ. സൗഖ്യം അവിടുത്തെ ദാനമാകുന്നുവല്ലോ കർത്താവെ. അവിടുന്ന് തൊട്ടവരും അവിടുത്തെ തൊട്ടവരുമായ അനേകരെ സൗഖ്യമാക്കിയ അനുഗ്രഹരമായ തിരുസാന്നിധ്യം ഞങ്ങൾ തിരുവചനത്തിലൂടെ ഓർക്കുന്നു. ഞങ്ങളുടെ എല്ലാ രോഗികളെയും തിരുവുമ്പാകെ സമർപ്പിക്കുന്നു. അവരുടെ വേദനകളെ മാറ്റണമേ. അവരുടെ ചികിത്സകളിൽ തിരുസാന്നിധ്യം കൂടെ ഇരുന്ന് സൗഖ്യത്തിലേക്ക് അവരെയൊക്കെ നയിക്കണമേ. ഈ രോഗത്തിന്റെ കാലയളവ് കർത്താവെ നിങ്ങളെയൊക്കെ തിരിയുന്നതിനുള്ള നല്ല മുഖാന്തരമാക്കി അവിടുന്ന് തീർക്കണമേ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഇബോള രോഗം മൂലം പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഈ രോഗത്തിന്റെ പ്രതിസന്ധിയിൽ നിന്ന് ഈ ലോകത്തെ അവിടുന്ന് രക്ഷിക്കണമേ. പ്രത്യേകിച്ച് അതിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനെയും നേഴ്സസിനെയും എല്ലാ രോഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അവരോട് കരുണ കാണിക്കുകയും ഈ രോഗത്തെ അമർച്ച ചെയ്യുവാൻ തക്കവണ്ണം അവിടുത്തെ തിരുസാന്നിധ്യം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ. ഒരിക്കൽ കൂടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം നൽകുന്ന അഭിമന്യ തിരുമേനിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ചുമതലകളും അനുഗ്രഹരമായി നിറവേറ്റുവാൻ സഹായിക്കണമേ. ആയുസ്സിലും ആരോഗ്യത്തിലും കർത്താവെ അനുഗ്രഹരമായി ജീവിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ. ഒരിക്കൽ കൂടെ കൂടിയിരി വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നന്മകളാലും കൃപകളാലും നിറയ്ക്കണമേ. അനുദിന ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ ആവശ്യമായ എല്ലാ കൃപകളും നന്മകളും ഉയരത്തിൽ നിന്ന് ചുരിയുമാറാകണമേ. സഭയെയും അതിന്റെ പ്രവർത്തനങ്ങളെയും കാക്കണമേ. ഇടയാക്കുന്ന വിവിധ ഭദ്രാസനങ്ങളെ അനുഗ്രഹിക്കണമേ. അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും തിരുസാന്നിധ്യം കൂടിയിരുന്ന് അനേകർക്ക് പ്രയോജനകരമായി സഭയുടെ കൊമ്പ് ഉയരുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. നന്മകളാൽ മറയ്ക്കണമേ. വീണ്ടും കൂടി വരുവോളം തിരുസാന്നിധ്യത്തിന്റെ ചിറകിൻ കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും അവിടുന്ന് വാഴ്ത്തണമേ. ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളിലും തിരുസാന്നിധ്യം നിറയ്ക്കണമേ. നിനക്കുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ ആവശ്യങ്ങളിലും മതിയായ ദൈവമായി കർത്താവെ നിന്നെ മുൻനിർത്തി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്നവരെ സ്വർഗീയ ഭവനങ്ങളിൽ വസിപ്പിക്കണമേ. ഞങ്ങളും അവരും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നു വന്നാലും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.
ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും ഈ ബുധനാഴ്ച കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവ മക്കളിലും ഇന്ന് വിശേഷാൽ സൗഖ്യത്തിന് വേണ്ടി പ്രത്യേക ആവശ്യങ്ങൾക്കായി കർത്തൃസന്നിധിയിൽ സമർപ്പിച്ചിട്ടുള്ള എല്ലാവരുടെ പേരും ഇപ്പോഴും എല്ലായ്പ്പോഴും നന്മേ ഉണ്ടായിരിക്കട്ടെ.
ആമേൻ. ശുശ്രൂഷ നടത്തുന്ന ദൈവത്തെ വീണ്ടും പ്രത്യേകിച്ച് ആരാധിക്കുകയും ചെയ്യുന്നു. നേതൃത്വം കൊടുക്കുന്ന പദരാസ്ഥാനത്തോടുള്ള നന്ദിയും സ്നേഹം ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും ചെയ്ത് വളരെ ശ്രേഷ്ഠമായ ഒരു ധ്യാനം കൂടുതൽ ചിന്തിക്കത്തക്കോണം വാതിൽ തുറന്നു വന്ന് നമ്മളെ ധന്യമാക്കിയ തിരുവനന്തപുരം പദരാസ്ഥാനത്തിന് മത്രാപോലിത്താഭിയെന്ന ഡോക്ടർ ഗബ്രിയേൽ മൽ ഗ്രിഗോറിയസിനോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. തുടർന്നും അങ്ങയുടെ സാന്നിധ്യം ഈ പ്രാർത്ഥന ഉണ്ടാകണമെന്ന് വളരെ വിനീതമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന നേതൃത്വം കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാ വൈദിക ശേഷത്തോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം ഭദ്രാസനത്തെ ദിവസം പുറത്തുമായി ധാരാളം ജനങ്ങളെ ശുശ്രൂഷ സംബന്ധിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പെടുത്തോടൊപ്പം സംബന്ധിച്ച എല്ലാവരോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. നമുക്കിപ്പോഴ് 4 വർഷത്തിൽ കൂടുതലായിട്ട് നമ്മൾ മുന്നോട്ട് ഇത് നടത്തിക്കൊണ്ടുപോകുന്നു. 200-ൽ പരം റെക്കോർഡിംഗ് നമുക്ക് ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മദ്രാസിന്റെ വെബ്സൈറ്റിൽ അത് പ്രത്യേകമായിട്ടുണ്ട്. ഡയസിന്റെ വെബ്സൈറ്റിൽ സ്പിരിച്വൽ ഓർഗനൈസേഷന്റെ പ്രയർ ഫെലോഷിപ്പിന്റെ ലിങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ 200-ൽ പരമുള്ള ക്ലാസ്സുകൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. റെക്കോർഡ് ചെയ്യുന്ന മനോജിനുള്ള നന്ദി പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ചെയ്യുന്നവരെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.